പുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ എടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം പ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുമായോ ഭോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടി അല്പധനമുള്ളതുമെന്ന്, ദോഷമുള്ളിടത്തെ തടിപ്പിച്ച കാലങ്ങളേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു, ദീർഘക്ഷമുള്ളവനോ കലഹം സമീപിക്കുന്നു. മടി എന്റെ വഴിയിൽ മുള്ളുമേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബോധത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്കെത്ര മനോഹരം, ബുദ്ധിമാന്റെ ജീവൻ എത്ര മേലോട്ടാകുന്നു. കീഴുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും, അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും. വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും, ദുരുപായങ്ങളിൽ യഹോയ്ക്ക് വെറുപ്പ്. ദേഹവാക്കോ നിർമ്മലം, ദുരാഗ്രഹിതന്റെ മോനത്തെ വലയ്ക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകത്തിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാന അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ശരിയുള്ളവൻ ജ്ഞാനിയുടെ ഭക്തി വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്നെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയിൽ വരുന്നു. മനുഷ്യന് തന്റെ വഴിയൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനന്തവസത്തിനായി ദുഷ്ണയും കൂടെ. സർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വിടാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയവരവിനേക്കാൾ നീതി കൊണ്ടുള്ള അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ആക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവന്റെ വായ വിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്ന രാജാക്കന്മാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്, നീതിയുള്ള ആദരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന് തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്, അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. രസത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്! വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം! ദോഷമകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിന് മുമ്പ് ഗർഭം, വിവേക്ഷയ്ക്ക് മുമ്പ് ഉന്നത ഭാവം. ഗർഭികളിലൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവനോടുകൂടെ താഴ്മയുള്ളതായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിലാശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. മധുരമാധുര്യം വിജയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ കുറവാകുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു, അവന്റെ അധരങ്ങൾക്ക് വിജയ വർദ്ധിപ്പിക്കുന്നു. ഇമ്പുമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചുവായി തോന്നുന്നു, അതിന്റെ അവസാനമോ മനോമണിയത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു, അവന്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസാര മനുഷ്യൻ പാതകം വന്ന കുഴി ഒഴിയിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്നതിയുണ്ട്. പക്വതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, യക്ഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊണ്ടുവരാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു, ഉപ്പ് കടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. നരച്ചതല ശോഭയുടെ കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും യുദ്ധമാനസൻ പട്ടണം പിടിക്കുന്നവനും ശ്രേഷ്ഠൻ. ചീറ്റുമടിയിലിടുന്നു അതിന്റെ വിധാനമോ, യഹോയാലത്രേ. കലഹത്തോടുകൂടി ഒരു വീട് നിറയാക വചനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അല്പമേറ്റം നല്ലത്. നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃസമ്മതത്തും സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്കുടം പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ ദുഷ്കർമ്മി നീതി കെട്ടാദരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. രാജം പറയുന്നവൻ വശമുള്ള നാവിന് രുവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവനവന്റെ സൃഷ്ടാവിനെ നിയമിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവനെ ശിക്ഷ വരാതിരിക്കുകയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന ആദരം ഘോഷന് യോഗ്യമല്ല. രാജ്യമുള്ള ആദരം ഒരു പ്രഭുവിനെ എങ്ങനെ സമ്മാനമാകുന്നവന് അതിരത്നമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഛേദിപ്പിക്കുന്നു. ദോഷനെ മുറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായ ഒരു ദൂതനെ അവന്റെ നേരെ അയക്കും. മൂഢനെ അവന്റെ ദോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മണവെട്ടി വെള്ളം വിടുന്നത് പോലെ ആകിയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും ഏകവാക്യ വെറുപ്പ്. മൂഢനെ ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യമെന്തിന്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരും. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിക്കുന്നു. കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവീക്ഷിക്കുന്നു. അക്രതകളുള്ളവൻ നന്മ കാണുകയില്ല. വികടാതരമുള്ളവൻ ആപത്തിലകപ്പെടുന്നു. പോഷനെ ജനിപ്പിച്ചവൻ അത് ഖേദകരമാകുന്നു. മൂഢന്റെ അപ്പന് സന്തോഷം ഉണ്ടാകുകയില്ല. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സുകളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിനെ ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു. മൂഢന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂഢനായ മകനപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാനെ പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നിർമ്മിത്തമടിക്കുന്നതും നമ്മല്ല. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഘോഷനെ പോലും ന്യായിയായും അധരമടച്ചുകൊണ്ടാൽ വിവേകിയായുമെന്നും. കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛ അന്വേഷിക്കുന്നു. സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢനബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കൃതിയോടും നിന്നെയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്കാഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ കുറവ് ഒഴുക്കുള്ളതോടുമാകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന്റെ ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂഢന്റെ അതരങ്ങൾ പഴക്കിനിടയാക്കുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. മൂഢന്റെ വായ അവന്റെ നാശം. അവന്റെ അതരങ്ങൾ അവന്റെ പ്രാണന് കണി. ഏഷണിക്കാരന്റെ വാക്ക് സാധുഭോജനം പോലെയായിരിക്കുന്നു. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. പേരയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. യഹോയുടെ നാമം ബലമുള്ള ഗോപുരം. നീയമാണതിലേക്ക് ഓടിച്ചെന്ന ഭയം പ്രാപിക്കുന്നു. ധനവാനവന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം. അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു. മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അദ്ഘോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവൻ ദീനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയിൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ബലത്താൽ മനുഷ്യന് ഉദരം പറയും. അതിരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കുന്നു. ദരിദ്രൻ ജാതിയാരി സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യനും ആശം വരും. എന്നാൽ സഹോദരനെക്കാളും പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. വികടാദരമുള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രനുത്തമം. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. തത്രപ്പെട്ടുകാൽ വീക്കുന്നവനോ പിഴച്ചു പോകുന്നു. മനുഷ്യന്റെ ഭോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. ഭോഷ്ക്ക് നിഷ്കസിക്കുന്നവൻ ഒഴിഞ്ഞു പോവുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവൻ ഏവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പകിക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്ര അധികം അകന്നു നിൽക്കും. അവൻ വാക്ക് തിരിയുമ്പോഴേക്കും അവരെ കാണുവാനില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ തന്നെ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല. പോഷ്ടു നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവൻ പോഷന് യോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം വളർത്തുന്നതോ ദാസനെങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സുമഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ. മൂഢനായ മകനപ്പന് നിർഭാഗ്യം. ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. പൗരവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന പ്രകാശം. ബുദ്ധിയുള്ള ഭാര്യ യഹോവയുടെ ദാനം. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു. അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പ് സൂക്ഷിക്കുന്നവനോ മരണശിക്ഷ അനുഭവിക്കും. നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിനെ ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സ് പോലെ ദയ കാണിക്കും. ഭോഷ്ടു പറയുന്നതിനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവക്തി ജീവഹേതുവാകുന്നു. അതുള്ളവൻ പിത്തനായി വസിക്കും. അനർത്ഥം അവൻ നേരിടുകയില്ല. മടിയൻ തന്റെ കൈതടിയെ കൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസി അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഒടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അവമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറാണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസ്സാര സാക്ഷിനായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ കൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹപ്രിയനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയായില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്ന പുരുഷനുമാനം. എന്നാൽ ഏത് പോഷനും ചണ്ട കൂടും. മടിയൻ ശീതകാലം നിമിത്തം ഉഴാതിരിക്കുന്നു. കൊയ്ത്ത് കാലത്ത് അവൻ ഇരിക്കുമൊന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. കിഴിവുള്ള പുരുഷനും അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും ചേറ്റിക്കളയും. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് റിമലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? രണ്ടു തരം തൂക്കവും രണ്ടു തരം ഉള്ളവും രണ്ടും ഒരുപോലെ ഹോമിക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നിർമ്മലമാകുമോ എന്ന് അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. ഇടയ്ക്ക് വാങ്ങണവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നാനവധി മുത്തുകളും ഉണ്ടല്ലോ. പരിജ്ഞാനമുള്ള ആദരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം. പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ മറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്ത് നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ നിയോദിച്ചാൽ അവന്റെ വിളക്ക് ഇരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം. അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഞാൻ ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടു തരം തൂക്ക യഹോവയ്ക്ക് പിറപ്പ്. കളത്തുലാസും യഹോവ പടരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യന്റെ തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നിയമശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു ഗണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ ചേറ്റിക്കളയുന്നു. അവരുടെ മേൽ അവൻ നെടിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ചോദന ചെയ്യുന്നു. ദൈവം വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു. ദയകൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ. കുരുത്തന്മാരുടെ നിറയെ അവരുടെ ഭൂഷണം ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. കല്ലും പൊട്ടിപ്പോകാത്ത അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവൻ ചൊവ്വായി തോന്നുന്നു. യഹോവയും ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് അന്യായത്തെക്കാൾ ഇഷ്ടം. ഗർവമുള്ളവരുടെ അഹങ്കാരമുള്ള ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുവങ്ങളാകുന്നു. ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് ബന്ധപ്പെടുന്നു. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് മാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്ന മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യാൻ അവർക്ക് മനസ്സില്ലല്ലോ. അതിർത്തിഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചൂളത് തന്നെ. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു. അവനെ കൂട്ടുകാരനോട് ദേഹമൊന്നുമില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പം ജ്ഞാനിയായി തീരും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടി വയ്ക്കുന്നു. ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കുകയില്ല. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനവും കോപത്തെയും ശമിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്ന നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാരെ ഭയങ്കരവുമാകുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകെയില്ല. ദുഷ്ടൻ നീതിമാനം അർവിലയാകും. ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും. ചണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ വിളിച്ചു കളയുകയും ചെയ്യുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നികളവും ഗർവമുള്ളവനെ പരിഹാസി എന്ന് പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന് മരണഹേതു. വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു. നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാകും വെറുപ്പാകുന്നു. അവൻ ദുരന്തത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചു പോകും. ശ്രദ്ധിച്ചു കേൾക്കുന്നവനെ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖാധാർഷ്ട്യം കാണിക്കുന്നു. നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ചാരവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. ജയവുമായി കൈവശത്തിലിരിക്കുന്നു. അനവധി സമ്പത്തിലും സർക്കൃതിയിലും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു. അവരെയൊക്കെയും ഉണ്ടാക്കിയവനെ ഹോവ തന്നെ. വിവേകമുള്ളവനാണ് സംഘം ഒളിച്ചു പോകുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്. തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ മടക്കിടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നീതി കേൾക്കുന്നവൻ ആപത്തുകയും അവൻ കോപത്തിന്റെ വഴിയില്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തന്റെ ആഹാരത്തിൽ മകുതികൾ കൊടുക്കുന്നുവല്ലോ. പരിഹാസിയെ നീക്കിക്കളക. അപ്പോൾ പിണക്കം പോയിക്കൊള്ളും. കലഹവും നിന്നെ നിന്നുപോകും. ഹൃദയശുദ്ധി ഇഷ്ടപ്പെട്ടവന് അതല്ലാമണിയുമുണ്ട്. രാജാവന്റെ സ്നേഹിതൻ യഹോയുടെ കണ്ണ പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീഥിയിൽ എനിക്ക് ജീവഹാനിയെന്ന് മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വാക്കാഴമുള്ള കുഴിയാകുന്നു. യഹോവാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നകറ്റിക്കളയും. ആദായം ഉണ്ടാക്കേണ്ടതിനേടി അവനെ പീഡിപ്പിക്കുന്നവനും ധനവാന കൊടുക്കുന്നവനും മറ്റുള്ളവനായി തീരും. ജ്ഞാനികൾ വചനങ്ങളെ കിഴിയക്കുക. എന്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അകരങ്ങൾ അവയൊക്കെ ഉറപ്പിച്ചിരിക്കുന്നതും മനോഹരം. നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയിരിക്കുന്ന സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനോട് അവൻ എളിയവനാകൊണ്ട് കവർച്ച ചെയ്യരുത്, അരിഷ്ടനെ പഴിവാങ്ങുകൾ വെച്ച് പീഡിപ്പിക്കരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തും, അവരെ കൊള്ളയിടുന്ന അവരുടെ ജീവനെ കൊള്ളയിടും. കോപശീലനോട് സഹിത്തമരുത്, ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും വരുത്. നീ അവനെ അവന്റെ വഴിയെ പഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാനും സംഗതി വരരുത്. നീ കയ്യടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമായി പോകരുത്. വീട്ടുപോകാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുത്തുന്നത് എന്തിന്? നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനോ പുരുഷനെ നീ കാണുന്നു, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീജന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെന്ന് കേൾക്കുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് കത്തിവെച്ചു കൊള്ളുക. അവന്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിന് മണിപ്പെടരുത്, അതിനായി ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിയുന്നതിന് അതില്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചെറുകടിച്ച് പറന്നു പോകും. കണ്ണുകടികളുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജനത്തെ ആഗ്രഹിക്കുകയും വരുത്. അവൻ തന്റെ മനസ്സിന്റെ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, പിന്നെ ഒഴിച്ചുകൊള്ളുക അവൻ എന്ന് എന്നോട് പറയുന്നു. അനുകൂലമല്ല.
പിതാവിനും പുത്രനും ശുദ്ധുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ബലിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സമുദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും നമ്മുടെ ഹൃദയങ്ങളെ പലതരത്തിലുള്ള തിരക്കുകളാകാമായിരുന്നിട്ടും അല്പസമയം ശാന്തമായി അനുനിമിഷം ചെയ്തു വരുന്ന വലിയ നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ആയുസ്സും ആരോഗ്യവും അതിന്റെ തൃപ്പാദത്തേക്ക് നമ്മളെ വിളിച്ചെടുപ്പിച്ച ആർദ്രമായ ദൈവസ്നേഹത്തെ ഭക്തിയോടും ആരാധനയോടും ഓർക്കുകയും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. മുമ്പാകെ അർപ്പിക്കുന്ന ഈ കൂട്ടായ്മ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായ കൈത്തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്ര പോലത്തെ വല്ല സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധനയായ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് അരമനയിൽ ഒരുപാട് വൈദികരുണ്ട്, ഇവിടെ ജേക്കബ് അച്ഛൻ, നമ്മുടെ സീനിയറായിട്ട് പഠിച്ച മാത്തുക്കുട്ടിയച്ഛൻ, അതോടൊപ്പം തന്നെ ബ്ലൈസക്കച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠയും ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ആന്തരിക ജീവിതത്തിന് ഒരു നിരന്തരമായ പരിവർത്തനം ഉണ്ടാകുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥതയും സാന്നിധ്യവും ഒക്കെ കൂടുതൽ ഫലവത്താകുവാനും ബലവത്തായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 342 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 342 ഗീതം. ക്രൂശിൽ കണ്ടു ഞാൻ നിന്നെ, നിൻ സ്നേഹത്തെ, ആഴ്ന്നമാർന്ന നിൻ മഹാത്യാഗത്തെ. നമ്മുടെ ഓരോ കൂട്ടായ ചിന്തകളും വിചാരങ്ങളും ധ്യാനങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമർപ്പിച്ച കർത്താവിന്റെ സ്നേഹത്തിന്റെ ആർദ്രതയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ആയിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ആ ഒരു ചിന്തയും ആ ഒരു തിരിച്ചറിവുമാണ് നമുക്ക് വേണ്ടി യാഗമായ കർത്താവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനും ആ തമ്പുരാനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ജീവിപ്പാൻ തക്കവണ്ണം പ്രേരിതമാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എനിക്ക് വേണ്ടി ജീവൻ ചുരിച്ച എന്റെ തമ്പുരാന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് മതിയാവത്തില്ല എന്നുള്ളൊരു ബോധ്യമാണ് ആ ഒരു പാതയിലേക്ക് കൂടുതൽ നമ്മെ തന്നെ അടുത്തു വരുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി. ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായ ഗീതം നമ്മൾ സമർപ്പിക്കാം.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ സൃഷ്ടികളിൽ ഞാൻ കണ്ടു അത്ഭുതമാനത്തിൽ പൂർണ്ണതയും പകർന്നിന്തോകും ഞാനിനി നന്ദിയാലെന്നും വാട്ടിടും സൃഷ്ടാവേ പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാട്ടിടും സൃഷ്ടാവേ കൊണ്ടിൽ കണ്ടോ ഞാനിൻ സ്നേഹത്തെ ആഴമാർന്നാവിൻ മഹാത്യാഗത്തെ അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനായി പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനായി കുറിച്ചിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ ആഴമാർന്നാവിൻ മഹാത്യാഗത്തെ മൊഴിയിൽ തീർത്തൂരക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും ഞാനിമ്പഭജനത്തെ പകരം എന്തു നൽകും ഞാനിനി േശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്നാവിൻ മഹാത്യാഗത്തെ നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചെയ്തി നീ ഞങ്ങൾക്കായി പകരം എന്തോ നൽകും ഞാനിനി അന്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി അന്യത്തോളം ഓർമ്മിക്കും യാഗത്തെ കുറിച്ചിൽ കണ്ടോ ഞാനിൻ സ്നേഹത്തെ ആഴമാർന്നാവിൻ മഹാത്യാഗത്തെ
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ടെത്തി ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട്.
ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് അബ്ദുള്ളോട് കരുണയിലും ജയരാജാവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടത്തെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യം കുഞ്ഞുങ്ങൾക്ക് പറയണമേ, ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുത്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, കറക്കുമോർ ദൈവമേ, അങ്ങ് ഞങ്ങളോട് ചെയ്തിട്ടുള്ള സർവ കൃപകൾക്കും വേണ്ടി അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അയോഗ്യരെങ്കിലും അങ്ങയോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവന ഗുണവും അങ്ങയുടെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ, അങ്ങയുടെ നല്ല തിരുവിഷ്ടപ്രകാരം ഞങ്ങളെ നടത്തണമേ, എല്ലായ്പ്പോഴും അങ്ങയുടെ തിരുവിഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശു മിശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെ അങ്ങയുടെ തിരുവിൻപാകെ ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങ് കരുണയുള്ള ദൈവമാകുന്നുവല്ലോ, ഞങ്ങൾ ജനിച്ചതു മുതൽ ഇതുവരെയും അങ്ങയോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകലയാർത്ഥ്യങ്ങളും ഞങ്ങളോട് മോചിക്കുമാറാകണമേ. അങ്ങ് കരുണ്യവാനാകുകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും അങ്ങ് മോചനം നൽകണമേ. അങ്ങ് കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം അങ്ങയുടെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നുവല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ അങ്ങയുടെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ, അങ്ങയുടെ കരുണയുടെ ബോധത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ പാപങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളുടെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശു മിശിഹ, ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചുകൊള്ളണമേ. അവരുടെ അഗ്നികടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ശുങ്കക്കാരെയും വേശ്യാസ്ത്രികളെയും സ്വല്പനേരം കൊണ്ട് നീതിനിഷ്ഠരാക്കി തീർത്ത അങ്ങയ്ക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് അങ്ങയുടെ ജനങ്ങനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും അങ്ങയുടെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും അങ്ങയുടെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. അങ്ങ് കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശു മിശിഹ, അങ്ങ് സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും അങ്ങേക്കും ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അങ്ങേയച്ച പിതാവിനും അങ്ങയുടെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും യോഗ്യവുമാകുന്നു.
ദൈവത്തിന്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, അപ്പോസ്തലന്മാരുടെ നാമത്തിലുള്ള നോമ്പിലോട്ട് നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും ഓരോ അപ്പോസ്തലനെ പറ്റി പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഇടയായാൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞതല്ലോ. അങ്ങനെ അപ്പോസ്തലന്മാരായ പിതാക്കന്മാരുടെ ജീവിതവും ദർശനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്തുവാൻ തക്കവണ്ണം, ധ്യാനിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പ് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത്
ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേപ്പറമ്പിലച്ചനാണ്. ജേക്കബ് തെക്കേപ്പറമ്പിലച്ചനെ എല്ലാവർക്കും പരിചയമില്ല എന്ന് എനിക്കറിയാം. കാരണം അച്ഛൻ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്. അച്ഛൻ കോട്ടയത്ത് സെന്റ് എഫ്രൈം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സിറി എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അച്ഛനാണ് അതിന്റെ ഫൗണ്ടറും ഡയറക്ടറും എല്ലാം. അച്ഛൻ അരമനയിൽ നേരത്തെ വന്നിട്ടുണ്ട്. അച്ഛന്മാരും ഞങ്ങളൊക്കെ സിറിയിൽ പോയിട്ടുണ്ട്. കാരണം ഇന്ന് മലങ്കരയിൽ സുറിയാനി ഭാഷാ പഠനത്തിനും സുറിയാനി പിതാക്കന്മാരുടെ ജീവിത ദർശനങ്ങളുടെ പഠനത്തിനും സുറിയാനി വേദശാസ്ത്ര പഠനത്തിനും എല്ലാം ഇന്ന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു സെന്ററാണ് സിറി എന്ന് പറയുന്നത്. നമ്മുടെ അനേകം വൈദികർ അവിടുന്ന് സുറിയാനിയിൽ ഉപരിപഠനം നടത്തി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മലങ്കരസഭയ്ക്ക് വളരെയേറെ അതിന്റെ സുറിയാനി പാരമ്പര്യത്തിൽ എന്റെ അതിന്റെ നിറവിൽ ഈ സഭയെ നിർത്തുവാൻ്റെ കോണം പ്രയോജനം ചെയ്യുന്ന ഒരു സെന്ററാണ് സെന്റ് എഫ്രൈം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറി എന്ന് പറയാം. അതിന്റെ ഡയറക്ടറാണ് അച്ഛൻ. അച്ഛനെ പോലെ എനിക്ക് പരിചയവും സ്നേഹവുമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛന്മാരൊക്കെ അവിടെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു പ്രാവശ്യം അമേരിക്കയിൽ വന്നപ്പോഴും അരമനയിൽ വരികയും കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതാണ്. അപ്പൊ അങ്ങനെ അച്ഛൻ ഈ വർഷവും ഈ പ്രാവശ്യവും അമേരിക്കയിൽ വന്നപ്പോ അരമനയിൽ വരാൻ്റെ കോണം മനസ്സ് കാണിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കും. നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനുണ്ട്. മാത്തുക്കുട്ടി അച്ഛനെ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും. പാമ്പാടി ദേവറായയുടെ ചുമതലയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ. അച്ഛനും വേറെ മറ്റച്ഛന്റെ റിലേറ്റീവ്സിനെ കുറച്ച് പേരോട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും വന്നത് ഡാളസിൽ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ എബ്രഹാം അതിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് വന്ന, അത് കഴിഞ്ഞ് ശനിയാഴ്ച അടക്കം കഴിഞ്ഞ് അതിനുശേഷം ഇന്നലെ ഇവിടെ അരമനയിൽ അവരെത്തി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനം എടുക്കാൻ്റെ കോണം പ്രത്യേകമായിട്ട് മനസ്സ് കാണിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അമേരിക്കയിലെ യാത്രയും താമസവും എല്ലാം തന്നെ അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാമ്പാടി ദേവറ നമ്മുടെ മലങ്കര സഭയുടെ വലിയൊരു ആത്മീയ ഊർജവും സ്രോതസ്സും ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അനേകം ആൾക്കാർ പാമ്പാടി തിരുമേനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ആവശ്യത്തിന്റെ പ്രാർത്ഥനയിൽ സങ്കേതപ്പെട്ടുകൊണ്ട് ജീവിത അനുഗ്രഹങ്ങളെ നേടുകയും ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ചുമതല വഹിക്കുന്ന മാത്തുക്കുട്ടി അച്ഛനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേപ്പറമ്പിൽ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം. 118-ാമത്തെ ഗീതം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജയം. കഷ്ടതയുടെയും നൊമ്പരങ്ങളുടെയും മധ്യത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സ്വരമാണ് നീ തളരരുത്, കാരണം നിന്നെ വിളിച്ചവൻ പ്രകാശമുള്ളവനാണ്, ഉണ്മയുള്ളവനാണ്, അവന്റെ കണ്ണിൻമണി പോലെ നിന്നെ കാത്തുപരിപാലിക്കും. ജീവിതത്തിന്റെ പര്യവസാനം വരെയും ആ സൂക്ഷ്മമായ ശ്രദ്ധ അനുസ്യൂതം നിന്നെ വഴിതെളിയിക്കും.
അകലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അകലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകാരത്ത. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കെടുതീകൾ തീർത്താവൻ അഴുകിടുമേ ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹദേ മരുഗോ പ്രയാണത്തു ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും
തിരുവചന ധ്യാനത്തിനായിട്ട് പൊന്നിയ ബഹുമാനപ്പെട്ട ജേക്കബ് ജേക്കബ് അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
അതിപുണ്യ യോസേബിയസ് ശ്രീമേനി, പ്രിയപ്പെട്ട വൈദിക സഹോദരെ, പ്രിയ സഹോദരങ്ങളെ, ആദ്യമായിട്ട് തന്നെ അഭിമന്യ തിരുമേനിക്ക് ഹൃദ്യമായ സ്വാഗതം എനിക്ക് തന്നതിന് നന്ദി പറയുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ആകുന്നതിന് ഇടയായത്. മാത്തുക്കുട്ടി അച്ഛനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥനാ സംരംഭത്തിൽ പങ്കെടുക്കുകയാണ്. ഇത്രയധികം ആളുകൾ ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവെന്ന് അറിയുന്നത് തന്നെ വളരെയധികം സന്തോഷം. ഇതിന് നേതൃത്വം നൽകുന്ന തിരുമേനിക്കും അതുപോലെ തന്നെ തിരുമേനിയുടെ സഹായികളായിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു, അതുപോലെ തന്നെ നന്ദിയും പ്രകടിപ്പിക്കുന്നു. ഈ അവസരത്തില് കർത്തൃപ്രാർത്ഥനയെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. AD 521 കാലം ചെയ്ത ഷാറൂഖിലെ യാക്കോബ് പിതാവ് മനോഹരമായിട്ടുള്ള ഒരു കമന്ററി, ഒരു വ്യാഖ്യാനം, പദ്യരൂപത്തിലുള്ള വ്യാഖ്യാനം കർത്തൃപ്രാർത്ഥനയെ പറ്റി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഏതാണ്ട് 360 ലൈനുകളുള്ള മനോഹരമായിട്ടുള്ള പദ്യരൂപത്തിലുള്ള കമന്ററിയാണ്. അത് വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മളുടെ സഭാ പാരമ്പര്യത്തിൽ എല്ലാ ശുശ്രൂഷകളും എല്ലാ യാമപ്രാർത്ഥനയും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കർത്തൃപ്രാർത്ഥനയിലേക്കാണ്. ചെറു മലബാർ പാരമ്പര്യത്തിലാണെങ്കിൽ പരിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോഴും അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയാണ് അത് നടത്താറുള്ളത്. അപ്പം പണ്ട് മുതലേ ആദിമസഭയിൽ ഈ കർത്തൃപ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതിന് കാരണം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെ നമ്മളെ ശിഷ്യന്മാർ വഴി പഠിപ്പിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഷാറൂഖിലെ യാക്കോബ് പറയുന്നു, ഈ പ്രാർത്ഥന ഒരു വലിയ ആയുധം പോലെ നമുക്ക് തന്നിരിക്കുകയാണ് ശിഷ്യന്മാർ വഴി. കാരണം നമ്മളോട് പോരാടുന്ന പ്രതികൂല ശക്തിയായിട്ടുള്ള സാത്താനെയും അതുപോലെ തന്നെ സാത്താന്റെ സൈന്യത്തെയും കൂടി പായിപ്പിക്കുന്നതിന് ഈ ആഗോന്ദ വശമായോ എന്നുള്ള ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ അത് വലിയൊരു ആയുധമായിട്ട് ആണ് നൽകിയിരിക്കുന്നതെന്ന് ഷാറൂഖിലെ യാക്കൂബ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള 10 ലൈനുകളെ പറ്റി അദ്ദേഹം പറയുന്നു. ഒരു മനുഷ്യന് 10,000 കണക്കിന് അഭ്യർത്ഥനകളും അപേക്ഷകളും ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ പുത്രൻ അതെല്ലാം വെറും 10 വാചകങ്ങളിൽ സംഗ്രഹിച്ചു തന്നിരിക്കുന്നു. അത്രയ്ക്ക് വളരെയധികം ശക്തിയുള്ളതാണ് ഈ കർത്തൃപ്രാർത്ഥന. ഈ കർത്തൃപ്രാർത്ഥനയിൽ വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഉള്ള വാക്യങ്ങളാണ് അല്ലെങ്കിൽ വചനങ്ങളാണ് ഈ കമന്ററിയിൽ നാം കാണുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് കർത്തൃപ്രാർത്ഥന അല്ലെങ്കിൽ സൂസോ മോറാനോയിത്തോ എന്ന് ഈ കമന്ററിയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു അനാഫ്രായിൽ ഈ പ്രാർത്ഥനയ്ക്ക് സൂസോ ആബോ ഹൊയ്ത്തോ എന്ന് പറഞ്ഞാൽ പിതൃപ്രാർത്ഥന, പിതാവിനെ അപേക്ഷിച്ചുകൊണ്ട് പിതാവിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായതുകൊണ്ട് സൂസോ ആബോ ഹൊയ്ത്തോ എന്നുള്ള പേരും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനങ്ങളും അതുപോലെ തന്നെ കർത്തൃപ്രാർത്ഥനയും, ഇത് രണ്ടും കർത്താവിന്റെ വചനങ്ങൾ തന്നെ. ലത്തീനിലെ ഇപ്സിസിമ വേർബ ക്രിസ്തി എന്ന് പറയും, കർത്താവിന്റെ വചനങ്ങൾ തന്നെ ആളുകൾക്ക് ലഭിക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രാർത്ഥനയും, അതായത് കർത്താവിന്റെ സ്ഥാപക വചനങ്ങളും ലോർഡ്സ് ഓഫ് കോൺസെക്രേഷൻ, അതുപോലെ തന്നെ കർത്തൃപ്രാർത്ഥന ദ ലോർഡ്സ് പ്രയർ, ഇത് രണ്ടും കുർബാനയുടെ പ്രധാന ഘടകങ്ങളാണ്. ഈ എല്ലാ പ്രാർത്ഥനയിലും ഉൾക്കൊള്ളുന്ന അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രോവിഡൻസ് നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ സ്വഭാവത്തിന് ആവശ്യമുള്ളതെല്ലാം, ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ജീവിക്കുന്നതിന് ആവശ്യമുള്ളതെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആഗോൻ എന്നുള്ള ആ സുറിയാനി പദം കൊണ്ട് ഇത് ആരംഭിക്കുന്നത്? അറബിലെ യാക്കൂബ് പറയുന്നു, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ആഗോൻ. ആഗോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് നമ്മൾ പലർക്കും അറിയാം. ആബോ എന്ന് വെച്ചാൽ പിതാവ്, ആഗോൻ അവർ ഫാദർ. അതിനകത്തെ ആദ്യത്തെ വ്യാഖ്യാനം, ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഒരു വ്യക്തിയായിട്ട് ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ സാധിക്കയില്ല. നമ്മുടെ സഹോദരങ്ങളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ പിതാവിനെ, ഞങ്ങളുടെ പിതാവെ ആഗോൻ എന്ന് പറഞ്ഞ് മാത്രമേ ദൈവത്തെ നമുക്ക് സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം ഇത് എന്നാണ്. ആഗോൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് പിന്നീട് അടങ്ങിയിരിക്കുന്നു, നമ്മളെല്ലാം മനുഷ്യരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമാണ്. പിന്നീട് നമ്മളെല്ലാം യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ് എന്നുള്ളതും ഈ ആഗോൻ എന്നുള്ള പദത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം കർത്താവാണ് നമ്മളെ പഠിപ്പിച്ചത് അവർ ഫാദർ ആഗോൻ എന്ന് പറയുന്നതിനായിട്ട്. അപ്പം അതുകൊണ്ട് മറ്റെല്ലാ മനുഷ്യരോടും ഉള്ള പിതൃത്വ ബോധം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളെല്ലാം പിതാവിന്റെ മക്കളാണെന്നും നമ്മളെല്ലാം യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണെന്നും ഈ വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ പിശാചിനെ, പ്രത്യേകിച്ചും നമ്മളെ പ്രാർത്ഥനയിൽ നിന്നും അതുപോലെ തന്നെ പലവിധത്തിലും ദ്രോഹിക്കുന്ന പിശാചിനെയും അവന്റെ ശക്തികളെയും ആട്ടിപ്പായിക്കുന്നതിന് ആഗോൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ശക്തികളെല്ലാം മാറിക്കൊള്ളും എന്നും ഷാറൂഖിന്റെ യാക്കൂബ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം വളരെയധികം ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. കാരണം ഇത്രയും ശക്തിയുള്ള അതുപോലെ പ്രാർത്ഥന എന്തെന്നും പിതാവിന്റെ ഇഷ്ടം എന്തെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള യേശു ക്രിസ്തു തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയായതുകൊണ്ട് ആ പ്രാർത്ഥനയോട് നമ്മളുടെ ശുശ്രൂഷകളും നമ്മളുടെ അപേക്ഷകളും ബന്ധിപ്പിച്ചാൽ അതെല്ലാം പെട്ടെന്ന് പിതാവിന്റെ സമീപത്ത് എത്തും എന്നുള്ള ഒരു ബോധ്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് സഭ എപ്പോഴും ഈ പ്രാർത്ഥന ആരംഭിക്കുന്നതും അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നതും. ഈ വ്യാഖ്യാനത്തിൽ ചില പദങ്ങളെല്ലാം സഹറൂബിലെ യാക്കോബ് കൂട്ടിച്ചേർക്കുന്നു, തന്റെ വ്യാഖ്യാനത്തിന്റെ ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗത്തിൽ ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ആരംഭിക്കുന്നത്. ആബോണ്ട് ബഷ്മായോ എന്നുള്ളത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഈ നാമം പരിശുദ്ധമായിരിക്കുന്നതുപോലെ നിന്റെ രാജ്യം നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇത് ചെല്ലുന്നവർ വഴി കർത്താവിന്റെ പരിശുദ്ധ നാമം അശുദ്ധമാക്കപ്പെടരുത്. അപ്പൊ നമ്മൾ വഴി ദൈവത്തിന്റെ നാമം ശുദ്ധമാക്കപ്പെടണം. നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളും എല്ലാം ഈ നാമത്തിന്റെ പരിശുദ്ധിക്ക് യോജിച്ചതായിരിക്കണം എന്നാണ്. അതുപോലെ ഈ നാമം ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്വഭാവം. അപ്പം ദൈവത്തോട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ആ പരിശുദ്ധി നമുക്ക് ലഭിക്കൂ. അപ്പം മനുഷ്യരായ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ദൈവത്തിന്റെ നാമം പരിശുദ്ധ നാമം ആവശ്യമാണ്. അതിന്റെ പരിശുദ്ധി നമ്മളിലേക്ക് ഒഴുകണം. അങ്ങനെയുള്ള വിധത്തിൽ അപേക്ഷിക്കുന്നതിനായിട്ട് ആദ്യത്തെ യാചന അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് ദീതയിൽ വോത്താൻ ഓഫ് മൽക്കൂത്തോ മെൻ കാർ ദീത്തെ, നിന്റെ രാജ്യം ഞങ്ങളിലേക്ക് വരണം. മെൻ കാർ ദീത്തെ എന്നുള്ളത് അവിടെ ആഡ് ചെയ്തിരിക്കുക. അത് എവിടെയാണ് കാർ കര എന്നൊക്കെ പറഞ്ഞാൽ നാടനാണ്. അപ്പൊ ഏത് സ്ഥലത്താണ് ഏത് കരയിലാണ് ഈ പരിശുദ്ധ ഈ ദൈവത്തിന്റെ രാജ്യമുള്ളതോ അവിടെ നിന്നും നമ്മളിലേക്ക് വരണം. മനുഷ്യരായ നമ്മളിലേക്ക് ദൈവത്തിന്റെ രാജ്യം വന്നെങ്കിൽ മാത്രമേ ദൈവം വിഭാവനം ചെയ്തിട്ടുള്ള വിധത്തിൽ ഇവിടെ മനുഷ്യനെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മൽക്കൂത്തോ എന്ന് പറഞ്ഞാൽ എന്താ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ ഒരു രാജാവിന്റെ കടമ നിയമം തരുക എന്നതാണ്. ഒരു ലോകത്തിൽ ഒരു വ്യക്തിയെ ഉള്ളെങ്കിൽ പിന്നെ നിയമത്തിന്റെ ആവശ്യമില്ല. അതേസമയത്ത് പലരെ ജീവിക്കുന്ന ഒരു നാട്ടിൽ മനുഷ്യൻ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് നിയമം തരുന്നതാണ് തരുന്ന ആളാണ് രാജാവ്. അപ്പം ദൈവത്തിന്റെ നിയമങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ദൈവം വിഭാവനം ചെയ്തിട്ടുള്ള വിധത്തിൽ മനുഷ്യർക്ക് ജീവിക്കുവാൻ സാധിക്കുള്ളൂ. കൽപ്പത്ത് കൽപ്പനകളും അതുപോലെ തന്നെ ദൈവത്തിന്റെ നിയമങ്ങളും മറന്നിട്ട് മനുഷ്യന് ഈ ലോകത്തിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ് എന്ന് നമുക്ക് ലോക ചരിത്രത്തിൽ നിന്നും അറിയാവുന്നതാണ്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവകൽപ്പനകളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക മനുഷ്യന് സാധിക്കുകയില്ല. അതിന് വലിയ സ്ഥായിതായിട്ടുള്ള ഒരു നിലനിൽപ്പും ഉണ്ടായിരിക്കുകയില്ല. പിന്നീട് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ രാജ്യം, പിന്നീടുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം. ഓക് സെബിയോനോ നെഹവേ പറവോ അദ്ഭുതമായോ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവ വിൽ ഓഫ് ഗോഡ്, അതും സ്വർഗത്തിലെ പോലെ ഭൂമിയിലായിരിക്കും. കാരണം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എന്നുള്ളതിന് അദ്ദേഹം പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഷ്മായോ എന്ന് പറഞ്ഞാൽ ആകാശ സംവിധാനങ്ങളാണ്, സ്വർഗത്തിന്റെ സംവിധാനങ്ങളാണ്. അവിടെയുള്ളതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം നടത്തുകയാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള തോൽവിയോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ദൈവം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് സൂര്യൻ ഉദിക്കുന്നു, അതുപോലെ തന്നെ രാത്രി വരുന്നു, അതുപോലെ നക്ഷത്രാദികം നമുക്ക് പ്രകാശം നൽകുന്നു. മലാഖമാരാണെങ്കിൽ മലാഖമാരുടെ ഗണങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ നിയമങ്ങളും ഇഷ്ടവും അനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യന് മാത്രം അതിന് എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. അവിടെയും ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ പ്രസാദം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അവിടെ ദൈവം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സെബിയോനോ അവന്റെ ഇഷ്ടം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരു മനുഷ്യന്റെ പ്രവർത്തിക്ക് മൂല്യം കൊടുക്കുന്നതും അതുപോലെ മൂല്യം ഇല്ലാതാക്കുന്നതും അവന്റെ പ്രസാദം അവിടെ ഉണ്ടോ എന്നുള്ളത് അനുസരിച്ചായിരിക്കും. ഒരു മനുഷ്യന് വേണമെങ്കിൽ പറയാം, ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നാരുടെ മകനായി, ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നാരുടെ ഭർത്താവാണ്, എനിക്ക് ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നാരുടെ മക്കളാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള വലിയ ഒരു ദാനങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള ഒരു പ്രസാദം അങ്ങനെയുള്ള ഒരു വിൽ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ സമൂഹം ദൈവം ഇച്ഛിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ വൈദികരും സന്യസ്തരും ഒക്കെ എനിക്കിഷ്ടം തോന്നിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ വിശുദ്ധിയും അതുപോലെ തന്നെ കൂടുതൽ കാര്യപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും. അപ്പൊ ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം, ഇത് മൂന്നും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ദൈവം വിഭാവനം ചെയ്ത വിധത്തിൽ നമുക്കൊരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുള്ളൂ, ഒരു ജീവിതം നമുക്ക് കരുപ്പിടിപ്പിക്കാൻ സാധിക്കുള്ളൂ. പിന്നീട് കർത്താവ് തിരിഞ്ഞത്, കർത്താവിന്റെ ശ്രദ്ധ പോകുന്നത് നമ്മളുടെ ശരീരത്തിൽ. മനുഷ്യൻ ആത്മാവും ശരീരവുമുള്ളവന്, അപ്പൊ ആ ശരീരത്തിന് ആവശ്യമുള്ളതാണ് അപ്പം. അന്നന്നത്തെ ആഹാരം അല്ലെങ്കിൽ അന്നന്നത്തെ അപ്പം, അതിനെപ്പറ്റി യാക്കോബ് പറയുന്നത് എങ്ങനെയാണ്? ഹാബ്ലാൻ ലഹമോ മീനുദി യൗമോ മെൻബെത് ഗാൾസോ ഗിവ് അസ് ദ കോൺസ്റ്റന്റ് ബ്രെഡ് ഓഫ് ദ ഡേ ഫ്രം ദ ഹൗസ് യുവർ ഫ്രഷ്. അപ്പൊ അതെല്ലാം ദൈവം ജേക്കബ് സാറോ ആഡ് ചെയ്തിട്ടുള്ള നമുക്കാണ്. നമ്മുടെ സാധാരണ അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതാണ് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ അവിടെ ജേക്കബ് സാറോ പറയുന്നു, ഇല്ല, ഈ അപ്പം വരേണ്ടത് നിന്റെ നിധി അറയിൽ നിന്നാണ്. മെൻ ബെത് ഗാസോ, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിലും അപ്പം പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം തരുന്ന മഴയും അതുപോലെ തന്നെ ആ ധാന്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പം ഉണ്ടാകുകയുള്ളൂ. അപ്പം നമ്മൾ സാധാരണ ഭക്ഷിക്കുന്ന അപ്പം അത് വരുന്നത് ദൈവത്തിന്റെ നിധിയറയിൽ നിന്നാണെന്നുള്ളൊരു ബോധ്യം ഈ ജേക്കബോ സാറും നമുക്ക് ബോധ്യം തരും. അപ്പം മെൻ ബെത് ഗാസോ, നിന്റെ ഹൗസ് ഓഫ് ട്രഷോ, അവിടെ നിന്നും ഞങ്ങൾക്ക് അപ്പം തരും. അത് കോൺസ്റ്റന്റ് ആയിട്ട് തരും. ആമീൻ, ആമീൻ എന്നുള്ള പദം നമുക്കറിയാം, അങ്ങനെ ആയിരിക്കട്ടെ. അപ്പം കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളുടെ ആവശ്യം, നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം തരിക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള അപേക്ഷ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജേക്കബ് സാറു പറയുന്നു, ഈ പ്രാർത്ഥനയിൽ ദൈവം തരുന്ന റേഷനാണ്, പോർഷനാണ് അന്നത്തെ ആഹാരം. അന്നത്തെ ആ റേഷന് വിരുദ്ധമായി, ആ പോർഷന് വിരുദ്ധമായി നമ്മൾ ഭക്ഷിച്ചു പോയെങ്കിൽ നമ്മളുടെ പ്രകൃതി തന്നെ നമ്മളെ ശിക്ഷിക്കും. ഊരിന് ഒരു രാജാവോ ഒരു ധനികനോ അവന്റെ ചോറിൽ ഒത്തിരി അപ്പങ്ങൾ കാണാം, പക്ഷെ ഒരു സമയത്ത് രണ്ടു നേരത്തേക്കോ അല്ലെ മൂന്ന് നേരത്തേക്കോ ഉള്ള അപ്പം ഒരുമിച്ച് കഴിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമ്മളെ ശിക്ഷിക്കും. അപ്പൊ ദൈവം തന്നിട്ടുള്ള ആ റേഷൻ, ആ പോർഷൻ കാത്തു സൂക്ഷിക്കുന്നതിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ജേക്കബ് സാറു പറയുന്നു. അപ്പൊ ശരീരം അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ആത്മാവും ശരീരവും ഉള്ള മനുഷ്യന് ഈ ശരീരത്തോടും ചില കടമകളൊക്കെ ഉണ്ട് എന്നുള്ളതും ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നീട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ബന്ധുക്കളോടൊപ്പം മറ്റുള്ള മനുഷ്യരോടൊപ്പം നമ്മൾ ജീവിക്കുക, അവിടെ ക്ഷമ വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ടാണ് വസ്മുഖ് ഹൗബൈൻ ഉഹാസഹുത്തോഹൈൻ അക്ദശ് ബഖ്നാൻ, ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാമൂഹിക ജീവിതത്തിന് അന്നന്നത്തെ ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്ഷമയെന്നുള്ളത്. ഒരു പിതാവിന് മക്കളോട് ക്ഷമിക്കാൻ ധാരാളം അവസരമാണ്. മക്കൾക്ക് പിതാവിനോട് ക്ഷമിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും. അപ്പൊ ക്ഷമയെന്നുള്ളത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. കാരണം ദൈവം എപ്പോഴും ക്ഷമിക്കുന്നു. സെന്റ് എഫ്രയീം പറയുന്നു, പത്രോസ് ചോദിച്ചു, വളരെ ജനറസ് ആയിട്ട് ചോദിക്കുകയാണ്, ഞാൻ 7 പ്രാവശ്യം എന്റെ സഹോദരനോട് ചോദിച്ചാൽ ക്ഷമിച്ചാൽ പോരെ എന്ന്. പക്ഷേ അങ്ങനെയുള്ള അവസരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മാറപ്രയം പറയുന്നു, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കരുണയ്ക്ക്, ആ സ്നേഹത്തിന്, ആ ക്ഷമയ്ക്ക് നമ്മളുടെ പാപത്തിന്റെ എണ്ണം ഒരു തടസ്സമാകാൻ പറ്റുകയില്ല, അത് ചിറകെട്ടാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണെന്ന്, അപ്പം എപ്പോഴും ക്ഷമിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നെസ്യൂനോ ടെംപ്റ്റേഷൻ, ഇത് മനുഷ്യ സ്വഭാവത്തിലുള്ളതാണ്, മനുഷ്യന് മാത്രം ഉള്ളതാണ് ഈ ടെംപ്റ്റേഷൻ എന്നുള്ളത്. അത് ഞങ്ങളെ വൽ നെസ്യൂനോ നോ തായി ലൈൻ എന്നാണ് സുറിയാനിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇൻ ടു ടെംപ്റ്റേഷൻ ഡു നോട്ട് മേക്ക് അസ് എൻറ്റർ ബിക്കോസ് വി ആർ വീക്ക്. ബിക്കോസ് വി ആർ വീക്ക് എന്നുള്ളത് എന്തെന്നാൽ ഞങ്ങൾ ബലഹീനരാകുന്നു എന്നുള്ളത് അദ്ദേഹം ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ പരീക്ഷണങ്ങളെ ജയിക്കുക, പരീക്ഷണങ്ങളെ നേരിട്ട് അതിന് ജയം പ്രാപിക്കുക എന്നത് കർത്താവ് തന്നെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പരീക്ഷകളെ ജയിച്ചിട്ടുള്ള, ദൈവവചനത്തിൽ ആശ്രയിച്ച് ജയിച്ചിട്ടുള്ള ആ മാതൃക കണ്ടിട്ട് സാധാരണ ഉണ്ടാകുന്ന ടെംപ്റ്റേഷനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പിന്നെ അസാധാരണമായിട്ട് നമ്മുടെ കഴിവിന് അപ്പുറത്തുള്ള അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ നമ്മളെ ജയിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ അപേക്ഷിക്കണം. അതിൽ ആ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിന്റെ ശക്തിയാണ്, നമ്മൾ ബലഹീനരാണ് എന്നുള്ളതാണ്. അവസാനം ദുഷ്ടം നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ഏലോ പാസവോൻ ആത്മൻ ബീശോ ദ്രാബു ഹൈലോ, എന്തെന്നാൽ നിന്റെ ശക്തി വലുതായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ സാത്താനിൽ നിന്നും ദുഷ്ടം നിന്നും രക്ഷിക്കണം എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ധാരാളം ദുഷ്ടന്മാരുണ്ട്. ഈ മോഡേൺ സൊസൈറ്റിയിൽ നമ്മളുടെ കമ്പ്യൂട്ടറും ഒക്കെയുള്ള അവസരത്തിൽ അർഹിക്കാത്ത പണം മോഷ്ടിക്കുവാൻ ധാരാളം ആളുകൾ ഉദ്യമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ എങ്ങനെയും നമ്മൾ അറിയാത്തവരെയും ഒക്കെ ഉപദ്രവിക്കാനായിട്ട് മനുഷ്യർ വലിയൊരു ഈ സാത്താന്റെ ആ ശക്തി തന്നെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശക്തിയെ, ആ ദുഷ്ടനിൽ നിന്നും രക്ഷിക്കുന്നതിന് കർത്താവിന് മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ ശക്തി, റാബു ഹൈലോ, നിന്റെ ശക്തി വലുതാണ്. ആ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ മാത്രം ശക്തി കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രതികൂല ശക്തികളെ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാനം For yours is the kingdom and the might and the power with glory forever. Ella shaktiyum, ella thirathiyum, ella rajyum, ella adorityum, ella mahatvum ninnil naagunnu. Idaana ee prarthanayude avasaanamayittu kathaavu nammale അല്ലെങ്കിൽ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം ദൈവമഹത്വത്തിനാണ്, എല്ലാം ദൈവത്തിൽ. ഇവിടെ ഒരു വാക്ക് കൂടുതലായിട്ട് ജേക്കബ് സാവ് ഗാബോറൂത്തോ എന്ന് പറയും. ഗാബോറൂത്തോ എന്ന് പറഞ്ഞാൽ മല്ലന് ധീരതയാണ്, ഒരു ഒരു പോരാളിയുടെ ധീരതയാണ്. കർത്താവിനെ പറ്റി പ്രത്യേകിച്ച് നമ്മളുടെ ഉയർപ്പിന് ശേഷമുള്ള പാട്ടുകളിലൊക്കെ പലപ്പോഴും കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് ഗാബോറോ എന്നാണ്. ഗാബോറോ എന്ന് പറഞ്ഞാൽ ധീരനാണ്, മല്ലനാണ്. ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ വീഞ്ഞിന്റെ പിടിയിൽ കിടന്ന ഒരു മല്ലൻ എപ്രകാരം ഉണർന്നു വരുന്നുവോ അതുപോലെ ഉണർന്നു വരുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഈ മല്ലൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ വലിയ ധീരത ഉള്ളതും കർത്താവ് തന്നെ, കർത്താവിൽ തന്നെയാണ്, ദൈവത്തിന്റെ രേഖയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ചിന്തകളൊക്കെ ഈ കർത്തൃപ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെ ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും നമ്മുടെ പിതാക്കന്മാർ മനോഹരമായുള്ള കമന്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് വല്ലപ്പോഴുമൊക്കെ പഠിക്കുന്നതിനും അതിനെപ്പറ്റി ധ്യാനിക്കുന്നതിനും നമ്മൾ ശ്രമിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് ഞാനിത് സുറിയാനിയിൽ ഒന്ന് പാടുവാൻ പോവുകയാണ്. അതിന്റെ കൂട്ടത്തിൽ മാത്തുക്കുട്ടിയൊക്കെ പാടുന്നതായിരിക്കും.
സാലവ് ആതുന്മോദം സാലേൻ ബൂന്ദു ബശുമായോ നെസ്കാദാശ്മോ കക്ദോ കാദീഷ് തീസലവോധാൻ ഉപമകുതോ മെൻ കാദീതേ ഓം ശരിയോ േ പരമോ അഗ്ബശുമായോ ഹാദ്ലല്ലാഹമോ നീനദയമോ മെൻബേദ്ഗാസോ വാഷ്ബുഖൈൻ ഉഹാസഹതോഹൈൻ അഗ്ദശ്ബഖിനൻ വൽനസിയൂനോ
ഞായറാഴ്ച മുതലെയുള്ള ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിയച്ചന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അച്ഛനെ അഭിനന്ദന മനസ്സോട് സ്വാഗതം ചെയ്താണ് 5 മിനിറ്റ് അച്ഛന് ഒരാശംസ നൽകുന്നതായിരിക്കും.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി പന്യവൈദിക സ്വേച്ഛതയെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 12 പരിശുദ്ധ ശ്ലീഹന്മാരുടെയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നാം നോയമ്പ് നോക്കുകയാണ്. പരിശുദ്ധ പിതാക്കന്മാരുടെ ക്രമീകരണം അനുസരിച്ച് പാമ്പാക്കട പുസ്തകത്തിൽ ശ്ലീഹ നോയമ്പിൽ പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്ന ബോവുസോയുടെ അർത്ഥതലങ്ങളെ 1-2 ചിന്തകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അബൂസോയുടെ പ്രാർത്ഥന എന്ന് ചൊല്ലാം. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണമായി തീരുകയും ചെയ്ത പ്രകാരം, കർത്താവെ, ഞങ്ങളും അങ്ങേ സത്യമായിട്ട് സ്നേഹിച്ച് സൽപ്രവർത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരണമെന്ന് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായിട്ട് സൃഷ്ടിച്ചു. ഇപ്പോൾ ക്രിസ്ത്യാനിയെ സർവ പ്രപഞ്ചത്തിന്റെയും മകുടമായിട്ട് ദൈവം വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വലിയ ഒരു കർത്തവ്യം പരിശുദ്ധ സ്ലീഹന്മാരെ പോലെ സർവ പ്രപഞ്ചത്തെയും സർവ ലോകത്തെയും ഈ നോയിമ്പിന്റെ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ പല പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അക്കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്ന് ഓർപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധനായ പാമ്പാട് തിരുമേനി അപ്രകാരം ദൈവസന്നിധിയിൽ സർവപ്രപഞ്ചത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് തന്റെ രഹസ്യ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് ഓടി വന്ന് പറഞ്ഞു, മെക്സിക്കോയിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ തിരുമേനി 400 പേരെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അവരോട് കരുണ തോന്നണമേ, അവർക്ക് ആശ്വാസം നൽകണമേ എന്ന് പറഞ്ഞ് തിരുമേനി 1 മണിക്കൂർ സമയം കണ്ണുനീരോടെ താനറിയാത്ത തന്നെ അറിയാത്ത ആ 400 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോയമ്പിന്റെ ദിനങ്ങളിൽ നമുക്കും അപ്രകാരം ഒരു അനുഭവം ഉണ്ടാകണം. തിരുമേനിയുടെ അരികിൽ ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ അദ്ദേഹം ഒരു ആത്മകഥം പറഞ്ഞു, എന്റെ കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടിട്ടേയുള്ളൂ, എനിക്ക് അവനെ ഒന്ന് ചുംബിക്കണമെന്ന് പറഞ്ഞ് സർവരാലും വെറുക്കപ്പെടുന്ന കുഷ്ഠരോഗിയെ പിടിച്ച് ചുംബിക്കുവാൻ, അതിനുശേഷം തന്നോടൊപ്പം താൻ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ കൊണ്ടിരുത്തി തന്നോടൊപ്പം ഇരുത്തുവാൻ, അവന് വേണ്ടതെല്ലാം നൽകുവാൻ, അവസാനം അവനെ യാത്രയാക്കി കൺമുൻപിൽ നിന്ന് മറയുന്നിടം വരെ അവനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ഒരു തിരുമേനിയുണ്ട്. ആ ഒരു തിരുമേനിയുടെ അനുഭവം ഈ നോയിമ്പിൽ നമുക്കുണ്ടാകണം. നോയിമ്പിൽ ഇപ്പോൾ നാം പ്രാർത്ഥിച്ചതുപോലെ സർവലോകത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ, മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നോയിമ്പ് പ്രാവർത്തിക തലത്തിലേക്ക് വിശുദ്ധ നോയിമ്പായി, ദൈവീക നോയിമ്പായിട്ട് ഉയർത്തപ്പെടുന്നത് എന്ന സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. പരിശുദ്ധനായ ബസേലിയോസ് ഗവർഗിസ്തുതിയൻ കാതോലിക്ക ബാവ, സഭയ്ക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അന്നത്തെ കാലത്ത് പരിശുദ്ധനായ പമ്പാടി തിരുമേനിയെ കൂട്ടിക്കൊണ്ട് പരിശുദ്ധനായ പെരുമല തിരുമേനിയുടെ കവറിങ്കൽ പോയി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നമായിരുന്നെങ്കിലും ഈ 2 വിശുദ്ധന്മാർ വാങ്ങിപ്പോയി ദൈവസന്നിധിയിൽ വസിക്കുന്ന പരിശുദ്ധനായ പെരുമല തിരുമേനിയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 3ാം ദിവസം തങ്ങളുടെ പ്രശ്നത്തിന് വലിയൊരു സൊല്യൂഷനായി, പ്രശ്ന പരിഹാരമായിട്ടാണ് തിരിച്ചു പോന്നുകൊണ്ടിരുന്നത്. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുന്ന ഒരു അനുഭവമായിട്ട് മറ്റു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോയിമ്പിന്റെ ദിനങ്ങളിൽ നമുക്കപ്രകാരം നോയിമ്പ് തിന്മയോടുള്ള പോരാട്ടത്തിൽ വിജയം പ്രാപിക്കാനും പ്രതിസന്ധികളുടെ നടുവിൽ അവയ്ക്ക് പരിഹാരമായി തീരുവാനും, ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്ന് നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ച പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. വീണ്ടും അടുത്ത ബഹുസഭയുടെ അടുത്ത ഒരു പാരഗ്രാഫ്, ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതികൾ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തെയും ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂമിയിലൊക്കെ മഹത്വപ്പെട്ട് പൊരുത്തപ്പെടുവാനും ആകൽക്കൊരുത്ത ലജ്ജിപ്പാനും ഇടയാകണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നോയിമ്പിന്റെ 2ാമത്തെ ഒരു തലമെന്ന് പറയുന്നത് നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ട്, നമ്മുടെ വിശുദ്ധ ജീവിതം കണ്ട് പുറജാതികൾ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവമാണ്. അതും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, അദ്ദേഹം ഒരിക്കൽ ഒരു വെണ്ണിക്കുളം എന്ന സ്ഥലത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുവാൻ അന്ന് കാറോ മറ്റ് വാഹനങ്ങളില്ല, കാളവണ്ടിയിലാണ് യാത്ര. മല്ലപ്പള്ളി എന്ന പ്രദേശത്തുകൂടി വെണ്ണിക്കുളത്തേക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മല്ലപ്പള്ളിയിലുള്ള ഒരു ഭവനത്തിൽ, റോഡ് സൈഡിലുള്ള ഒരു ഭവനത്തിൽ, ഒരു വിഷകാരിയുടെ ഭവനത്തിൽ ഒരാളെ വിഷം തീണ്ടി സർപ്പദംശനമേറ്റ് മരിക്കാറായി കിടത്തിയിരിക്കുകയാണ്. 100 പേരോളം അവിടെ കൂടിയിട്ടുണ്ട്. വിഷകാരി പറഞ്ഞു ഒരു ദിവസത്തിന് ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വ്യക്തി മരിക്കുമെന്ന് പറഞ്ഞതാ. എന്നാൽ ആ സമയത്താണ് പരിശുദ്ധനായ പാമ്പാര തിരുമേനി കാളവണ്ടിയിൽ അതിലെ വെണ്ണിക്കുളത്തേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒരാള് പറഞ്ഞു, ആണ്ട പാമ്പാടിയിലെ തിരുമേനി വരുന്നു, നമുക്ക് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാം. എല്ലാവരും താഴെ ഇറങ്ങി വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, തിരുമേനി വന്നൊന്ന് പ്രാർത്ഥിക്കണം, ഒരാൾ മരിക്കാറായി കിടക്കുന്നു, സർപ്പദംശനമേറ്റതാണെന്ന് പറഞ്ഞു. തിരുമേനി, മക്കളെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പരിശുദ്ധ ജയമുള്ള സ്ലീബ എടുത്ത് അവിടേക്ക് പോയി ആ കിടക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് സ്ലീബ അമർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ 10 മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാനിടയായി. 10-ാമത്തെ മിനിറ്റിൽ ആ മരണാസന്നനായി കിടന്ന വ്യക്തി കണ്ണു തുറന്നു. തിരുമേനി അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഇവനെ എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കൊടുപ്പീനെന്ന് പറയുവാനിടയായി. ഭക്ഷണം കഴിച്ച് ആ വ്യക്തി മരണത്തിൽ നിന്ന് പരിപൂർണമായി വിമുക്തി പ്രാപിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് തിരുമേനി അവിടെ നിന്ന് യാത്രയാകുന്നത്. ഇത് നമുക്ക് ഏവർക്കും മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ, പോപ്പാണെങ്കിലും കാതുലിക്കായാണെങ്കിലും പാത്രക്കീസ് ആണെങ്കിലും മെത്രാന്മാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ചെമ്മാശന്മാരാണെങ്കിലും റമ്പാന്മാരാണെങ്കിലും സന്യാസികളാണെങ്കിലും അയ്മേനികളാണെങ്കിലും ആരെക്കുറിച്ചെങ്കിലും പൊതുജനം, പുറജാതികൾ ഇങ്ങനെയൊരു സാക്ഷ്യം നൽകുമോ? ഇന്ന വ്യക്തി പ്രാർത്ഥിച്ചാൽ, ഇന്ന വ്യക്തിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഇത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ചിന്തിക്കുമെന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നോയിമ്പിൽ കൂടി നാം ആർജിച്ചെടുക്കേണ്ടത് ഈ ഒരു അനുഭവമാണ്. നമുക്ക് സാക്ഷ്യത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വളരണമെങ്കിൽ വിശുദ്ധിയോടെ നാം ജീവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. രോഗമാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അതിന്റെ നടുവിൽ ക്രിസ്ത്യാനിയുടെ ഒരു സ്പർശനം, ക്രിസ്ത്യാനിയുടെ ഒരു സ്വാന്തനമായ സാമീപ്യം, അത് മറ്റുള്ളവർക്ക് സ്വാന്തനമായി തീരുന്നതാണ് എന്നുള്ള പരിപൂർണ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ടിടയാകണം. പണ്ടുകാലത്ത് അമ്പലം തീണ്ടിയാൽ ക്രിസ്ത്യാനിയെ കൊണ്ട് സ്പർശിപ്പിച്ച് തീണ്ടപ്പെടുന്ന വിഗ്രഹം വീണ്ടും വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനി അമ്പലത്തിൽ കയറിയാൽ അത് അശുദ്ധമായി തീരുന്നു എന്ന് ചിന്തിക്കുന്ന ഹൈന്ദവ ലോകമാണ്. അതുകൊണ്ട് ഈ നോയമ്പിൽ നമുക്ക് വിശുദ്ധിയിലേക്ക് വളരാം, ആ പഴമയുടെ അനുഭവത്തിലേക്ക് പോകാം. പരിശുദ്ധനായ പാമ്പാട് തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല മാതൃകയിലേക്ക് നമുക്ക് പിന്തുടരാം. ആ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ഈ ഒരു വലിയ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അഭിയുന്ന തിരുമേനിയോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
രണ്ടച്ഛന്മാരോടുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ജേക്കബ് തെക്കേപ്പറമ്പിലച്ഛൻ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന സുറിയാനി മൂല ഒരു തന്നെ നമ്മെ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം അതിന്റെ വ്യാപ്തിയിൽ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ തക്ക ഒന്ന് നമുക്ക് സാധിച്ചു. പാമ്പാടി തിരുമേനിയുടെ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ചും ഈ നോമ്പിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനും നമുക്ക് കേൾക്കുവാനിടയായി. രണ്ട് അച്ഛന്മാരും വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരോടൊപ്പം വന്ന നമ്മുടെ അച്ഛൻ കുഞ്ഞ്, കലായിപ്പുറമ്പിൽ അച്ഛൻ കുഞ്ഞ്, പിന്നെ
മറ്റേ അച്ഛൻ കുഞ്ഞ്
എബ്രഹാം, മരിച്ച എബ്രഹാമിന്റെ സഹോദരൻ അച്ഛൻ കുഞ്ഞ്, പിന്നെ സണ്ണി, ഇവരോടെല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
കർത്താവേ കറയില്ലാത്ത ഹൃദയമേനീക്കരുളിടമേ, വിടയധികാരം ചെയ്തതേ.
കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം
മോളി താമരവേലിൽ രൂപൻ ഡാനിയൽ ഷീല ജോസഫ് കെ ടി മത്തായി വർഗീസ് ജോർജ് മെനി മെനി മാത്യു അബ്രഹാം അബ്രഹാം ജോസഫ് സി വൈ മാത്യു കെ സി വർഗീസ് അലക്സാണ്ടർ സണ്ണി അലൻ ജിസ്മ എബിൻ എൽദോസ് ആരോൺ അലക്സ് മാത്യു ആൻഡ് ജോൺസി ഒരു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ബാർക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ഒരു പകൽക്കാലം ഞങ്ങൾക്ക് വീണ്ടും ലഭിക്കപ്പെടുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ആരോഗ്യത്തോടെ ഇന്നത്തെ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾക്ക് സമ്മേളിക്കുവാനും ഇടയായല്ലോ. ഗലീലായുടെ പ്രാന്ത പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിലൂടെ തങ്ങളുടെ ഉപജീവന ജീവിതത്തെ ക്രമപ്പെടുത്തി കടന്നുപോയ ഒരു സമൂഹത്തെ ഒരു രാത്രിക്കാലം പ്രാർത്ഥനയുടെ സ്വർഗീയമായ നിമിഷങ്ങളിലൂടെ ശക്തി പ്രാപിച്ച് ശിഷ്യ സമൂഹത്തിലേക്ക് അപ്പോസ്തോല പദവിയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ള ഉത്തമമായ യാചനയുടെ പിൻബലത്തിൽ യേശു നമ്പുരാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയുടെ പൊരുൾ ഞങ്ങൾ ദിവസം പ്രതി ധാരാളം പ്രാവശ്യം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സമ്മേളിപ്പിച്ചുവെങ്കിലും അതിന്റെ ആഴത്തിലേക്ക് നോക്കുവാനും അതിന്റെ അകക്കാമ്പിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുവാനും ജീവിതത്തിൽ അതിന്റെ നിറവ്യത്യാസങ്ങൾ എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നിയോഗിച്ചതായ അഭിഷിക്തനിലൂടെ നല്ലതും അനുഗ്രഹീതവുമായ ചിന്തകളെ ഞങ്ങൾക്ക് പഠിപ്പിക്കുവാനിടയായല്ലോ. അത് തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് ഞങ്ങൾ ഉരുവിടുമ്പോൾ കൂടുതൽ ഊർജത്തോടുകൂടി ആത്മീയ നിമിഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാനും കർത്താവ് അതിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. അതിന് മുഖാന്തരമായ വൈദിക സെഷന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്കും പദ്ധതികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. 12 അപ്പോസ്തോലന്മാരെയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും അനുഗ്രഹീതമായ ജീവിത ക്രമങ്ങളിലൂടെ വീണ്ടും ഒരു നോമ്പുകാലത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അതെപ്രകാരമായിരിക്കണമെന്ന് ചിന്തിപ്പിക്കുവാനും
പരിശുദ്ധനായ പാമ്പാട് തിരുമേനി തന്റെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കിയത് അനുഗ്രഹീതവും ലളിതവുമായ ഭാഷയിലൂടെ ഞങ്ങൾക്ക് കേൾപ്പിക്കുവാൻ ദൈവം മറ്റൊരു മുഖാന്തരം കൂടി ഇന്നുണ്ടാക്കിയല്ലോ. അതിന് മുഖാന്തരമായ പ്രിയപ്പെട്ട വൈദികനെ, അദ്ദേഹത്തിന്റെ പദ്ധതികളിലൂടെ കടന്നുപോകുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലൂടെയും ദൈവം തമ്പുരാന്റെ കൃപ എല്ലാവർക്കും ലഭിക്കാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ സംഗമം പരിശുദ്ധാത്മ നിറവിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇന്നും ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. വേണ്ടുന്ന നിയോഗങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നു. ഈ വചന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ സംബന്ധിപ്പാൻ ഇടയായവരും സംബന്ധിപ്പാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവരും രോഗശയയിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. അങ്ങ് സ്പർശിച്ചവരും അങ്ങയെ സ്പർശിക്കാൻ ഇഷ്ടപ്പെട്ടവരും മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നവർക്കും കർത്താവിന്റെ അനുഗ്രഹീതമായ സൗഖ്യത്തിന്റെ ശുശ്രൂഷ ലഭിക്കപ്പെട്ടതുപോലെ ദൈവമേ, കണ്ണുനീരോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട രോഗികളെയും ചികിത്സാലയത്തിൽ കഴിയുന്നവരെയും രോഗം നിർണയിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും അതിനുവേണ്ടി ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയാകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥി ലോകത്തിന് അനുഗ്രഹീതമായ ഒരു അവധിക്കാലം ലഭിക്കപ്പെട്ടിരിക്കുന്നു. ആ അവധിക്കാലം വളരെ അനുഗ്രഹപ്രദമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവർക്കും അവരുടെ മാതാപിതാക്കളിലൂടെയും അതിന്റെ നേതൃത്വം നൽകുന്നവരുടെയും ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ ദൈവം അനുഗ്രഹിച്ച് നിയോഗിച്ചിരിക്കുന്ന മഹാപുരോഹിതനായും വൈദിക വൃന്ദത്തിനായും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകകളിലും ഇത് കേൾക്കുന്നവർക്കും നന്മയുടെ അനുഗ്രഹീതമായ പെരുമഴ ലഭിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. കൂടി വന്ന എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണമേ. ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആധ്യാത്മിക സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പേര് പേരായി ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. തുടർന്നും അങ്ങയുടെ നല്ല കരങ്ങളായി സന്ദേശവാഹകരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പ്രബുദ്ധരാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നല്ല നിയോഗങ്ങൾ കർത്താവ് ഞങ്ങൾക്കായി നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ദൈവം തമ്പുരാൻ ക്ഷമിച്ച് ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുവായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോട്, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
അനുഗ്രഹീതമായ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന ഭദനാശ്രമത്തിനുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് നടക്കുകയും ശ്രേഷ്ഠമായ വചനം കൊണ്ട് ധന്യമാക്കിയ പ്രിയപ്പെട്ട സീറിയുടെ ഡയറക്ടർ റോൺ ഫാദർ ജേക്കബ്, അതുപോലെ തന്നെ പാമ്പാടി ദേറായയുടെ ചുമതലയുള്ള പ്രിയപ്പെട്ട മാത്തുകുട്ടിയച്ചൻ, ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള മിസ്റ്റർ തോമസ് കാലായിപ്പറമ്പിൽ, മിസ്റ്റർ കെ ടി പുന്നൂസ്, റവറൻ പി കെ സണ്ണി, ഇവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ ബിജോയ് അച്ഛൻ, എല്ലാവരോടുള്ള എല്ലാ വൈദികരോടും, വിവിധ സംഘടനകളോട് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ ഇതിൽ സംബന്ധിച്ച എല്ലാ വിശ്വാസികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അതുപോലെ തന്നെ മറ്റ് ചുമതലയുള്ള മനോജ്, ബൈബിള് വായിച്ച മോഹനങ്ങൾ, എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ നോമ്പ് ഏറ്റവും അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ആശംസകളോട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.